learning in our last study how grace can lift us higher than the law. And in very simple words, we can say living under the law means trying to do God's will in your own
strength. Without
God's help. That's how they tried to keep the commandments in the Old
Testament.
They were very sincere. But they could not keep God's
commandments.
They tried and they failed. Nobody could keep all the commandments.
എല്ലാ കൽപ്പനകളും പൂർണ്ണമായിട്ടും പാലിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല.
And those who are honest, who acknowledge it, God brought them under grace.
അത് സത്യസന്ധമായിട്ട് അംഗീകരിച്ച് ഏറ്റെടുത്തവരെ ദൈവം കൃപയുടെ അനുഭവത്തിലേക്ക് കൊണ്ടു.
You know, God tests us to see whether we are honest when we fail.
നാം പരാജയപ്പെടുമ്പോൾ നാം വാസ്തവമായും ആ വിഷയത്തിൽ സത്യസന്ധരാണോ എന്ന് ദൈവം നമ്മളെ പരിശോധിക്കും.
For example, when God gave 10 commandments, 9 of them related to the external life.
And people could
keep it.
So nobody could
keep the 10 commandments.
Did you know that? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടോ? പുതിയ നിയമത്തിൽ യൗവനക്കാരനായ ഒരു പ്രഭുകുമാരൻ കർത്താവിന്റെ സന്നിധിയിൽ വന്ന് ഞാൻ എല്ലാ കൽപ്പനകളും പ്രമാണിക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം ഉദ്ദേശിച്ചത് 10 കൽപ്പനയിൽ 9 എണ്ണവും താൻ പാലിക്കുന്നു എന്നാണ്. എന്നാൽ 10th കൽപ്പന തനിക്ക് പാലിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. പത്ത് കൽപ്പനകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ എത്ര പേർക്കറിയാം?
അത്
അറിയുന്നത് നല്ലതാണ്. ഒരുപാട് പുസ്തകം 20th കൽപ്പനകൾ നമുക്ക് കാണുവാൻ തക്ക ഒന്ന്
സാധിക്കും. I am the Lord your God. You shall have no other gods but me.
ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് എന്നതാണ് ആദ്യത്തെ കൽപ്പന.
That's number one.
അതാണ് ഒന്നാമത്തെ കൽപ്പന.
Second commandment.
രണ്ടാമത്തേത്,
verse 4, you shouldn't make any idol.
നീ ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. നാലാം വാക്യം.
Third commandment.
മൂന്നാമത്തെ കൽപ്പന,
verse 7, thou shalt not take the name of the Lord in vain.
ഏഴാം വാക്യത്തിൽ നിന്റെ ദൈവമായ കർത്താവിന്റെ നാമം വൃഥാ എടുക്കരുത്.
Fourth commandment was, verse 8, remember the Sabbath day in the holy.
ശബ്ബത്ത് നാളിനെ വിശുദ്ധമായി ആചരിക്കണമെന്നുള്ളതാണ് നാലാമത്തെ കൽപ്പന.
Verse 6, don't work on Sabbath.
ആറാം ദിവസം ജോലി ചെയ്യാം, ഏഴാമത്തെ ദിവസം ജോലി ചെയ്യരുത്.
So those four commandments related to God.
അങ്ങനെ ആദ്യത്തെ നാല് കൽപ്പനകൾ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്.
You remember that?
അത് നിങ്ങൾക്ക് ഓർത്തിരിക്കാമോ? ഒരു മറ്റൊരു ദൈവം ഉണ്ടാകരുത്,
എങ്ങനെയായും
ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്,
ലോർഡ്സ് നെയിം ഇൻ വെയിൻ,
ദൈവത്തിന്റെ നാമം വൃഥാ ഉപയോഗിക്കരുത്, ശബ്ബത്തിനെ വിശുദ്ധമായി
ആചരിക്കുക,
ഏഴാമത്തെ ദിവസം ജോലി ചെയ്യാതെ ഇരിക്കണം. അതവർക്ക് പാലിക്കുവാൻ കഴിയുമായിരുന്നു. മറ്റു ദൈവം ഇല്ലാതെ
അവർക്ക്
വിഗ്രഹം ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. ദൈവത്തിന്റെ നാമകൃത ഉപയോഗിക്കാതിരിക്കാൻ കഴിയുമായിരുന്നു. ഏഴാം ദിവസമായി ശബ്ദത്തിൽ ജോലി ചെയ്യാതിരിക്കാൻ
കഴിയുമായിരുന്നു.
ദൈവത്തെ ഭയക്കുന്ന അനേക യഹൂദന്മാർ ഈ നാല് കൽപ്പനകൾ വളരെ കൃത്യമായിട്ട് ആചരിച്ചിരുന്നു. ആ യൗവനക്കാരനായ പ്രഭു അത് ആചരിച്ചിരുന്നു.
പൗലോസ് ആചരിച്ചിരുന്നു.
അതിന്റെ അടുത്ത ആറ് കൽപ്പനകൾ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്.
God wrote the commandments on two tablets of stone.
ദൈവം രണ്ട് കൽപ്പനകളിലാണ് കൽപ്പനകൾ എഴുതി കൊടുത്തത്.
Four on one, six on the other.
ആദ്യത്തെ നാല് കൽപ്പന ഒരു കൽപ്പലകയിലും മറ്റേ ആറ് കൽപ്പന അടുത്ത കൽപ്പനകളുമായി.
First four commandments related to God and the next six commandments related to man.
ആദ്യത്തെ നാല് കൽപ്പനകൾ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും അടുത്ത ആറ് കൽപ്പനകൾ മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുമായി.
He summed up that first tablet of stone by saying it is all contained in you shall love the Lord your God with all your heart.
കർത്താവ് പുതിയ നിയമത്തിൽ അതിന്റെ സംക്ഷിപ്ത രൂപമായിട്ട് നാല് കൽപ്പനകൾ ഒന്നിച്ച് നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്ന്
പറയുന്നത്
ഒന്നാമത്തെ കൽപ്പനകൾ ഉണ്ടായിരുന്ന നാല് കൽപ്പനകളുടെയും സംക്ഷിപ്ത രൂപമാണ്.
അടുത്ത
ആറ് കൽപ്പനകളെ കർത്താവ് ഇപ്രകാരം സംക്ഷിപ്തീകരിച്ചു, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ
സ്നേഹിക്കണം. You must honor your father and mother.
അഞ്ചാമത്തെ കൽപ്പന നീ നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണം.
The sixth commandment was, you shall not murder.
ആറാമത്തെ കൽപ്പന നീ കൊലപാതകം ചെയ്യരുത്.
Seventh, you shall not commit adultery. Verse 14.
ഏഴാമത്തെ കൽപ്പന പതിനാലാം വാക്യത്തിൽ നാം കാണുന്നു നീ വ്യഭിചാരം ചെയ്യരുത്.
Eighth commandment, next verse, you shall not steal.
പതിനഞ്ചാം വാക്യത്തിൽ എട്ടാമത്തെ കൽപ്പന മോഷ്ടിക്കരുത്.
Ninth commandment, you shall not bear false witness against your neighbor.
നിന്റെ അയൽക്കാരനെ എതിരായിട്ട് നീ കള്ളസാക്ഷ്യം പറയരുത് എന്നതാണ് ഒൻപതാമത്തെ
കോടതികളിൽ
കടന്നുപോയി അയൽക്കാരനെതിരായിട്ട് കള്ളസാക്ഷ്യം
പറയരുത്.
ഈ ഒൻപത് ഈ കൽപ്പനകളെല്ലാം അവർക്ക് എളുപ്പമായിരുന്നു അത്
പാലിക്കുന്നു.
ഇതൊക്കെ നമ്മുടെ ബാഹ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട
വിഷയങ്ങളായിരുന്നു.
പിന്നെ വാസ്തവമായും ദൈവഭയമുള്ള വ്യക്തിയാണെങ്കിൽ ഈ ഒൻപത് കൽപ്പനകളും പ്രമാണിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ദൈവത്തിന്റെ സഹായമില്ലാതെ തന്നെ ക്രിസ്ത്യാനികളല്ലാത്ത ദൈവഭയമുള്ള അനേകം വ്യക്തികൾ ഈ കൽപ്പനകൾ പല കൽപ്പനകളും
പ്രമാണിക്കുന്നവരാണ്.
ദൈവത്തിന്റെ സഹായമില്ലാതെ ഇതൊക്കെ പാലിക്കുവാൻ കഴിയുമെന്ന് ഇത്
തെളിയിക്കുന്നു.
വീട്ടിൽ ജനിക്കാത്ത അനേകരും ഈ ഒൻപത് കൽപ്പനകളും
പാലിക്കുന്നവരും.
പത്താമത്തെ കൽപ്പന
നിന്റെ
കൂട്ടുകാരന്റെ ഭവനത്തെ മോഹിക്കരുത്.
In English, it can also be translated as lust, like it is in Malayalam.
മലയാളത്തിനെ പോലെ തന്നെ ഇതിനെ മോഹം ആയിട്ട്
you shall not lust after your neighbor's house.
നിന്റെ കൂട്ടുകാരന്റെ ഭവനത്തെ മോഹിക്കരുത്.
Or your neighbor's wife.
കൂട്ടുകാരന്റെ ഭാര്യയെ മോഹിക്കരുത്.
Or desire his servant.
കൂട്ടുകാരന്റെ ദാസനെ.
Or anything that belongs to your neighbor.
നിന്റെ അയൽക്കാരന് അവകാശപ്പെട്ട യാതൊന്നിനെയും മോഹിക്കരുത്.
For example, your neighbor's daughter.
ഒരുപക്ഷെ നിന്റെ അയൽക്കാരന്റെ പുത്രിയായിരിക്കാം.
Every girl in the world is your neighbor's daughter.
ലോകത്തിലുള്ള എല്ലാ പെൺകുട്ടികളും നിന്റെ അയൽക്കാരന്റെ പുത്രിമാരാണ്.
Our neighbor's daughter.
ഏതെങ്കിലും ഒരു അയൽക്കാരന്റെ പുത്രിമാരാ.
So that commandment was saying, you must never lust after any girl in your life.
ആ കൽപ്പന പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു സ്ത്രീയെ നിങ്ങൾ മോഹിക്കരുത് എന്നാണ്.
And you must not desire something that belongs to your neighbor.
ഇതിന്റെ അയൽക്കാരന് അവകാശപ്പെട്ട ഒന്നും നിന്റെ ഹൃദയത്തിൽ ആഗ്രഹിക്കരുത്.
See, this is an inward thing.
ഇത് ആന്തരികമായ വിഷയമാണ്.
This is not outward.
ഇത് പുറമേ ഉള്ളതല്ല.
Desire.
അതാണ് പത്താമത്തെ കൽപ്പന.
നോബഡി
അത് പലർക്കും പാലിക്കുവാൻ
കഴിയില്ല. Lord, I can keep nine commandments, but I can't keep the tenth commandment.
എന്നാൽ പലരും സത്യസന്ധതയോടെ ദൈവത്തോട് പറയും, ദൈവമേ പലർക്കും സത്യസന്ധമായിട്ട് ദൈവത്തോട് പറയുവാൻ കഴിയില്ല, ദൈവമേ ഞാൻ ഒൻപത് കൽപ്പനകളും പ്രമാണിക്കുന്നു, പക്ഷേ പത്താമത്തെ കൽപ്പന എനിക്ക് പ്രമാണിക്കുവാൻ കഴിയുന്നില്ല. അവർ
സത്യസന്ധരല്ല.
എന്നാൽ ഇവിടെ പൗലോസ് എന്താണ് പറയുന്നത്
നോക്കാം.
ഫിലിപ്പി ലേഖനം മൂന്നാം അധ്യായത്തിൽ ഒരു സ്ഥലത്ത് പൗലോസ് പ്രകാരം പറയുന്നു.
വേഴ്സ് 6 ലാസ്റ്റ് പാർട്ട്.
അതിന്റെ ആറാം വാക്യത്തിന്റെ അവസാന
ഭാഗം. റൈറ്റ്നസ് ഇസ് ഇൻ ദി ലോ. ഐ വാസ് ഫൗണ്ട് ബ്ലൈൻഡ്.
ശുദ്ധാന്തി സംബന്ധിച്ച സമയത്തിൽ ന്യായ പ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ.
ഐ ആം അബ്സല്യൂട്ട്ലി ബ്ലൈൻഡ് അക്കോർഡിംഗ് ടു ദി ലോ.
ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ തികച്ചും
കുറ്റവിമുക്തനാണ്.
പ്രവർത്തികൾ 23 അധ്യായത്തിന്റെ 1 വാക്യം എന്താണ് പറയുന്നത്? ന്യായാധിപത്യ സംഘത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട്
Brethren, he said, I have lived my life with a perfectly good conscience before God till this day.
സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളവും കേവലം നല്ല മനസ്സാക്ഷിയോടും കൂടെ ദൈവത്തിന്റെ മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു.
Paul was over 55 years old when he said that.
ഇത് പറയുമ്പോൾ ഏകദേശം 55 വയസ്സിന് മേൽ പ്രായമുണ്ട് പൗലോസ്.
He said, all my life till this day I have lived with a good conscience.
ഈ ദിവസം വരെ എന്റെ ജീവിതത്തിന്റെ എല്ലാ നാളുകളും ഞാൻ മനസ്സാക്ഷി
തന്റെ
ചെറുപ്രായം മുതലേ ഈ 9 ലക്കറുകൾ വളരെ കൃത്യമായിട്ട് താൻ
പാലിച്ചിരുന്നു
യൗവനക്കാരനെ പോലെ. പത്താമത്തെ കൽപ്പന എടുത്തു വന്നപ്പോൾ വളരെ സത്യസന്ധതയോടെ ഇവിടെ പറയുന്നു.
റോമലേഖനം
7 അധ്യായം
അതിന്റെ
7 വാക്യം
ലാസ്റ്റ് പാർട്ട് ഓഫ് വേർഡ്സ്
അതിന്റെ അവസാനത്തെ ഭാഗം.
I would not have known about coveting or lusting if the law had not said.
ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു.
But because the law said, but they covet, sin taking opportunity through the commandment produced in me coveting of every kind.
പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു.
See how he said, every kind of lust was in my heart.
എല്ലാ വിധത്തിലുള്ള മോഹങ്ങളും എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു.
Not only one type.
ഒരു വിധത്തിലുള്ളതല്ല.
Every type of lust was in my heart.
എല്ലാ വിധത്തിലുള്ള മോഹങ്ങളും എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു.
What is the difference between Paul and us?
പൗലോസും നമ്മൾ തമ്മിൽ എന്താണ് വ്യത്യാസം? പൗലോസ് സത്യസന്ധനായിരുന്നു.
Today most people try to hide it.
ഇന്ന് അനേകരും അത് മറയ്ക്കുവാനാണ് ആഗ്രഹിക്കുന്നത്.
God can never help a person to hide it.
തന്റെ പാപങ്ങളെ മറച്ചു വെക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെയും ദൈവത്തിന് സഹായിക്കുവാൻ കഴിയും.
ബിക്കോസ് പോൾ വാസ് നോട്ട്
പൗലോസ് സത്യസന്ധനായിരുന്നു.
ഇൻ വേഴ്സ് 7 വെൻ ഐ റെഡ് ദിസ് 10th കമാൻഡ്മെന്റ് യു ഷൽ നോട്ട് കവറ്റ്.
ഇതിന്റെ 7 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഈ 10th കൽപ്പന ഞാൻ പഠിച്ചപ്പോൾ വായിച്ചപ്പോൾ
ഐ കുഡ് നോട്ട് കീപ്.
എനിക്കത് പാലിക്കുവാൻ കഴിയുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി.
ഐ ഫൗണ്ട് നോട്ട് ഓൺലി വൺ ടൈപ്പ് ഓഫ് ലസ്റ്റ് ബട്ട് എവറി ടൈപ്പ് ഓഫ് ലസ്റ്റ്.
ഞാൻ ഒരു വിധത്തിലുള്ള മോഹമല്ല പല വിധത്തിലുള്ള മോഹങ്ങൾ എന്നിൽ വസിക്കുന്നു എന്ന്
മനസ്സിലാക്കും.
മറ്റെല്ലാ കൽപ്പനകളും പാലിക്കുവാൻ തനിക്ക് സാധിച്ചുവെന്ന് മറ്റൊരു ഭാഗത്ത് പറയുന്ന പൗലോസ് ഇവിടെ 10th കൽപ്പന പാലിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് വ്യക്തമായിട്ട് പറയും. ന്യായപ്രമാണത്തിന് സഹായിക്കുവാൻ കഴിഞ്ഞില്ല. കൊലപാതകം നടത്തുന്നതിൽ നിന്ന് തന്നെ വിലക്കുവാൻ തക്കോളം ന്യായപ്രമാണത്തിന് കഴിഞ്ഞിരുന്നു. കൊലപാതകത്തിൽ
അങ്ങനെ
ചെയ്താൽ നിനക്ക് വലിയ ശിക്ഷ ലഭിക്കുമെന്നുള്ള ആ ഭീതി ഭീഷണിയോടുകൂടി അത്
പോലീസിനെ
ഭയന്നിട്ട് അനേകം തെറ്റു കുറ്റങ്ങൾ ചെയ്യാതിരിക്കുന്നത് പോലെ.
സോ ഫിയർ kept many people from disobeying those 9th commandments.
ദൈവത്തിൽ നിന്ന് ശിക്ഷ ലഭിക്കുമെന്നുള്ള ഭയമാണ് അനേകരെയും ആ 9 കൽപ്പനകളും പ്രമാണിക്കുവാൻ തക്കവണ്ണം
ഇരയാക്കിയത്.
ശാബത്ത് ലംഘിച്ചാൽ കൊല്ലപ്പെടുവാൻ
സാധ്യതയുണ്ട്.
വിഗ്രഹത്തെ ആരാധിച്ചാൽ ഇസ്രായേലിൽ കൊല്ലപ്പെടുവാൻ
പ്രമാണമുണ്ട്.
മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കാതിരുന്നാൽ
വ്യഭിചാരം
ചെയ്താൽ എറിഞ്ഞു കൊല്ലപ്പെടുവാന്റെ കൂടെ
പ്രമാണമുണ്ട്.
വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയോട് പരീക്ഷന്മാരെ പറഞ്ഞ അതാണ് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുവാൻ യോഗ്യ.
എന്നാൽ
ഒരു മനുഷ്യൻ തന്റെ ഹൃദയത്തിൽ മോഹിക്കുന്നു എന്നുള്ളത് എങ്ങനെയാണ് കണ്ടുപിടിക്കുവാൻ
പറ്റുന്നത്?
അതിന് യാതൊരു മാർഗവുമില്ല.
നോ വേ യു കുഡ് പണിഷ്.
അങ്ങനെയെങ്കിൽ ആ വിഷയത്തിൽ അവരെ ശിക്ഷിക്കുവാനും
കഴിയില്ല. People in Israel to keep 9 commandments.
ഇതേ പ്രമാണം ഇസ്രായേലിലുള്ള ജനത്തിനെ ആ 9 കൽപ്പനകളും പ്രമാണിക്കുവാന്റെ കൊണ്ടും സഹായിച്ചു.
Mostly out of fear of punishment.
മിക്കവാറും ദൈവത്തിൽ നിന്ന് ശിക്ഷ ലഭിക്കുന്ന ഭയം കൊണ്ടാണ് അവർക്ക്
സാധിച്ചത്. from society.
സമൂഹത്തിൽ അവർ ശിക്ഷിക്കപ്പെടും എന്നുള്ള ഭയമാണ്.
Some good people get this out of the fear of God.
ചില നല്ല ആൾക്കാരെ ദൈവ ഭയത്തിൽ അത് പാലിച്ചിരുന്നു.
But the law could not help anybody in all of Israel, not even one person, to keep the tenth law.
ഇസ്രായേലുള്ള ഒരു വ്യക്തിയെ പോലും പത്താമത്തെ കൽപ്പന പ്രമാണിക്കുവാൻ തക്ക വണ്ണം സഹായിക്കുവാൻ ന്യായ പ്രമാണത്തിന് കഴിഞ്ഞില്ല.
നന്മ
ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല. നമ്മളെ പോലെ തന്നെ ഇവിടെ പല പ്രാവശ്യം ആവർത്തിച്ച് ഞാൻ പറയുന്നു,
ഐ വാണ്ട് ടു ഡു ഗുഡ്. I'm not practicing what I'd like to do. I'm doing the very thing I hate. Then he says, how can I be free? Then he gives the answer. Romans 8 verse
2.
Now another law has come into operation.
മറ്റൊരു നിയമം പ്രവൃത്തിയിലേക്ക് വന്നിരിക്കുകയാണ്.
Not the law of Moses.
മോശയുടെ നിയമമല്ല.
The law
പരിശുദ്ധാത്മാവിന്റെ നിയമം. What is this law
of the Holy Spirit? പരിശുദ്ധാത്മാവിന്റെ
നിയമം എന്താണ്? How many commandments are there? എത്ര
കൽപ്പനകളുണ്ട് അതിൽ? No
commandments. കൽപ്പനകളൊന്നുമില്ല.
Then what is the law of the Spirit?
എന്നാൽ ന്യായപ്രമാണപരിശുദ്ധാത്മാവിന്റെ നിയമം എന്താണ്?
Law of Moses, that's 10 commandments.
മോശയുടെ ന്യായ പ്രമാണത്തിന് 10 കൽപ്പനകൾ ഉണ്ടായിരുന്നു.
Could not help people keep the 10 commandments.
എന്നാൽ അതിന് പത്താമത്തെ കൽപ്പന പ്രമാണിക്കുവാൻ ആരെയും സഹായിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല.
Says here in verse 3, what the law could not do because of the weakness of the flesh, God did.
എന്നാൽ ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിക്കുവാൻ ദൈവം പരിശുദ്ധാത്മാവിനെ.
What is it the law could not do?
ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞത് എന്താണ്?
I told you the law could make people keep 9 commandments.
ന്യായപ്രമാണത്തിന് ഇസ്രായേൽ ജനത്തിന് 9 കൽപ്പനകൾ പ്രമാണിക്കുവാൻ തക്കവണ്ണം സഹായിച്ചു.
Law could not help anybody to keep the 10 commandments.
ആരെയും പത്താമത്തെ കൽപ്പന പ്രമാണിക്കുവാൻ സഹായിക്കുവാൻ ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല. എന്നാൽ ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ ദൈവം സാധ്യമാക്കി.
അനദർ ലോ,
മറ്റൊരു നിയമം
കൊണ്ട്.
എന്താണ് ആ നിയമം?
ദ ലോ ഓഫ് ദ ഹോളി സ്പിരിറ്റ്.
ആത്മാവിന്റെ പ്രമാണം. രണ്ടാം വാക്യം, ജീവന്റെ
ആത്മാവിന്റെ ലോ ഓഫ് ദ സ്പിരിറ്റ്.
എന്താണ് ആത്മാവിന്റെ പ്രമാണം?
ദ ലോ ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ലൈഫ് ഇൻ ക്രൈസ്റ്റ് ജീസസ്.
യേശുക്രിസ്തുവിലുള്ള ജീവൻ, അതാണ്
പരിശുദ്ധാത്മാവിനെയും
വേറെ വേറെയായിട്ട്
നാം വരുത്തു. ലോ ഓഫ് ദി സ്പിരിറ്റ്,
ജീവന്റെ ആത്മാവിന്റെ പ്രമാണമുണ്ട്.
ലോ ഓഫ് ദി സ്പിരിറ്റ്,
ആത്മാവിന്റെ പ്രമാണം. അത് ഒരു
ഫ്രേസ്. ലൈഫ് ഇൻ ക്രൈസ്റ്റ് ജീസസ്,
യേശു ക്രിസ്തുവിലുള്ള ജീവൻ ആണ് അതിന്റെ രണ്ടാമത്തെ.
സോ വാട്ട് ഇസ് ദ ലോ ഓഫ് ദി സ്പിരിറ്റ്?
ആത്മാവിന്റെ പ്രമാണം എന്താണ്?
ലൈഫ് ഇൻ ക്രൈസ്റ്റ് ജീസസ്,
യേശു ക്രിസ്തുവിലുള്ള ജീവൻ.
നോട്ട് കമാൻഡ്മെന്റ്,
അത് കൽപ്പനയല്ല.
ലൈഫ്,
ജീവനാണ്.
വെൻ യു ഹാവ് ലൈഫ്, യു ഡോണ്ട് നീഡ് ദ കമാൻഡ്മെന്റ്.
ജീവനുള്ളപ്പോൾ പിന്നെ ഒരു കൽപ്പനയുടെ ആവശ്യമില്ല.
ആൻഡ് ദാറ്റ് ലൈഫ് സെറ്റ്സ് മീ ഫ്രീ വേഴ്സ് 2 ഓഫ് ദ ലോ.
പാപത്തിന്റെ പ്രമാണത്തിൽ നിന്ന് ഈ ജീവന്റെ പ്രമാണമാണ് എനിക്ക്
സ്വാതന്ത്ര്യം.
പഴയ നിയമത്തിൽ ഒരു കൂട്ടം കൽപ്പനകൾ മാത്രമായിരുന്നു, അത് ചെയ്യരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്ന്
പറഞ്ഞു.
ഒരു പന്നിയോട് നീ ചെളിയിൽ ഉരുളരുത് പറയുന്നത് പോലെ.
നീ
ചെളിയിൽ പോയാൽ നിന്നെ ഞാൻ അടിക്കുമെന്ന് പന്നിയോട് പറയുന്നത്
പോലെയാണ്.
പേടിച്ചിട്ട് പന്നി പോവില്ല. നോക്കാതെയിരിക്കുമ്പോൾ അതിന്റെയും ആ ചെളി
കൊണ്ടിരിക്കില്ല.
അതാണ് മനുഷ്യ സ്വഭാവം.
എന്നാൽ
ഒരു പൂച്ച എന്തുകൊണ്ടാണ് ഒരു മലിനപ്പെട്ട വെള്ളത്തിൽ പോയി
ചാടാത്തത്?
മലിനിയുള്ള ആ വെള്ളത്തിൽ ചാടരുതെന്ന് നിങ്ങൾ പൂച്ച ചാടിയാൽ നിങ്ങൾ അടിക്കുമെന്ന് പൂച്ചയോട് പറയേണ്ട ആവശ്യമില്ല.
ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഡസ് നോട്ട് ഗോ.
അത് സ്വാഭാവികമായിട്ടും അത് പോവുകയില്ല. അന്നിക്കില്ലാത്ത മറ്റൊരു ജീവനാണ്
പൂച്ചയ്ക്കുള്ളത്.
ഒരു പന്നി ചെളിയിൽ ഉരുളാതെ സൂക്ഷിക്കണമെങ്കിൽ ഒരു പത്ത് ചങ്ങലയിട്ട് അതിനെ ബന്ധിക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് പത്ത്
കൽപ്പനകൾ.
എല്ലാ മനുഷ്യരും പന്നികളെ പോലെയാണ്. ഈ പത്ത് കൽപ്പനകൾ പ്രമാണിച്ചാൽ അത് അനുദമാകാതെ
സൂക്ഷിക്കപ്പെടും.
ഈ വഴിക്ക് പോയാൽ ഒരു ചങ്ങല വലിക്കുക, മറ്റേ വഴിക്ക് പോയാൽ മറ്റേ ചങ്ങല
വലിക്കുക. അങ്ങനെയെങ്കിൽ
ആ പന്നി അവൻ ജീവിതം മുഴുവനും ശുദ്ധമായി സൂക്ഷിക്കും. എന്നാൽ അതിന്റെ ഹൃദയത്തിൽ വല്ല വ്യത്യാസവും ഉണ്ടോ? ഒന്നുമില്ല. നൂറ് വർഷം ജീവിച്ചാലും അതിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അത് വലിയ
മാലിന്യമുണ്ടോ?
അതാണ് മനുഷ്യന്റെ സ്വഭാവം.
The law cannot change man like this change cannot change the
truth. ഈ ചങ്ങലൊക്കെ പന്നിയുടെ ഹൃദയത്തിന് വ്യത്യാസം വരുത്തുവാൻ സാധിക്കാത്തതുപോലെ ന്യായ പ്രമാണത്തിന് മനുഷ്യന്റെ ജീവിതത്തിലും വ്യത്യാസം വരുത്തുവാൻ
സാധിക്കും.
എന്നാൽ ഈ പൂച്ചയ്ക്ക് എന്തുകൊണ്ടാണ് ഒരു ചങ്ങലയുടെ ആവശ്യമില്ലാത്തത്? അബദ്ധവശാലുള്ള ചെളിക്കുണ്ടിലും ഒരു പൂച്ച വീടുമായാൽ പെട്ടെന്ന് ഒരു കയറി വന്ന് തന്നെ താൻ നക്കിത്തുടച്ച് വൃത്തിയാണ്. അതെന്തുകൊണ്ടാണ്? അതിന്റെ ഉള്ളിൽ ഒരു
ജീവനുണ്ട്.
അത് പ്രമാണവുമായിട്ട് ഒരു ബന്ധവുമില്ല. അതാണ് യേശുക്രിസ്തു നമുക്ക്
തരുവാനായിട്ട്.
അതാണ് കൃപ. പാപത്തെ വെറുക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ജീവൻ. അത് ചെയ്യരുതെന്ന് മറ്റൊരാളത് നമ്മളെ പറഞ്ഞു തരേണ്ട
ആവശ്യമില്ല.
അത് ഇഷ്ടമില്ലാതെ നമ്മൾ തന്നെ അതിനെ
ഒഴിവാക്കുകയാണ്.
ആ സ്വഭാവമാണ് ദൈവം നമുക്ക് തരുവാൻ
ആഗ്രഹിക്കുന്നത്.
ഒരു കള്ളം പറയുവാൻ കഴിയുകയില്ല, കാരണം നിങ്ങൾ അതിനെ വെറുക്കുന്നു.
You will not sign a false statement no matter even if you make $1 million from that.
ഒരു പത്ത് ലക്ഷം ഡോളർ ഉണ്ടാക്കുവാൻ സാധിക്കുമെങ്കിൽ തന്നെ ഒരു വ്യാജ പ്രസ്താവനയിൽ നിങ്ങൾ ഒപ്പിടുവാൻ
പാടില്ല.
കാര്യം നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ജീവൻ അത് ചെയ്യുവാൻ നിങ്ങളെ
അനുവദിക്കുകയില്ല.
മരുന്നുള്ള വെള്ളത്തിൽ ചാഴയാൽ നിനക്ക് ഒത്തിരി മീനെ തരാമെന്ന് പൂച്ചയോട് പറഞ്ഞാൽ പൂച്ചയ്ക്ക് അത് ഇഷ്ടമില്ല. മാലിന്യമുള്ള വെള്ളത്തിനെ കുറിച്ച് അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു വെറുപ്പുണ്ട് ആ പൂച്ചയ്ക്ക്.
God who gave that type of hatred to a cat, you think he can give you a hatred for sin?
ആ പൂച്ചയ്ക്ക് ആ മാലിന്യത്തോടുള്ള ഒരു വെറുപ്പ് തന്റെ ഹൃദയത്തിൽ കൊടുത്തതുപോലെ പാപത്തോടുള്ള വെറുപ്പ് നിങ്ങളുടെ ഹൃദയത്തിൽ തരുവാൻ ദൈവത്തിന് കഴിയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. ദൈവത്തിന് ചെയ്യുവാൻ കഴിയില്ലേ? അതാണ് യഥാർത്ഥമായിട്ടുള്ള വിജയം.
Where I avoid sin, not because I'll be caught or I'll be punished.
ഞാൻ പിടിക്കപ്പെടുമെന്നുള്ളതുകൊണ്ടോ ശിക്ഷിക്കപ്പെടുന്നതുകൊണ്ടോ അല്ല ഞാൻ പാപത്തെ വെറുക്കേണ്ടത്. കാരണം ഞാൻ ആ പാപത്തെ ഹൃദയം കൊണ്ട് വെറുക്കുന്നത് കൊണ്ടാണ്.
You know, just like if you put some bad food into your
gut. നമ്മുടെ വലിച്ച എന്തെങ്കിലും ആഹാരപദാർത്ഥങ്ങൾ നമ്മുടെ വായിലിട്ടാൽ നമ്മൾ ഉടനെ തന്നെ അതിനെ
തുപ്പിക്കളയും.
മോശമായ പഴകിയ ആഹാരം തുപ്പിക്കളയണമെന്നൊരു പ്രത്യേക കൽപ്പന പ്രമാണം നമുക്ക് ഉണ്ടായിട്ടല്ല. അതിനൊരു പ്രമാണത്തിന്റെ ആവശ്യമില്ല. നമ്മുടെ നാക്ക് അത് രുചിക്കുമ്പോൾ തന്നെ നാം അതിനെ പുറത്ത് തുപ്പിക്കളയും.
Think if God can give you the same attitude towards sin.
പാപത്തോട് ഇതേ ഒരു മനോഭാവം നമുക്ക് തരുവാൻ ദൈവം
കഴിയുമെന്ന് come into contact with sin, you spit it out. I don't want that.
എപ്പോഴൊക്കെ ഒരു പാപം ചെയ്യുവാനുള്ള ഒരു അവസരത്തിലേക്ക് നിങ്ങൾ അടുത്തു വരുമ്പോൾ ഉടനെ തന്നെ അതിനെ തുപ്പിക്കളയുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് ലഭിക്കും. ആ വിധത്തിലുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് വളരെ മനോഹരമായ
You must never be satisfied until you come to that.
ആ വിധത്തിലുള്ള ഒരു ആത്മീയ ജീവന്റെ നിലവാരത്തിലേക്ക് വരുന്നിടം വരെ നിങ്ങൾ സംതൃപ്തരാകരുത് എന്ന് ഞാൻ
നിങ്ങളോട്.
ഞാൻ വലിയ പാപമുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് സ്വയം
സംതൃപ്തരാകരുത്.
നിങ്ങൾ ആ പാപത്തെ ഹൃദയം കൊണ്ട് വെറുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ
കടന്നുപോകും.
നിങ്ങൾ ആ പാപത്തെ വെറുക്കുന്നത് വരെ നിങ്ങൾക്ക് ഒരിക്കലും കത്താവിനെ പോലെ ആകുവാൻ കഴിയില്ല.
യു മേ ബി അവോയ്ഡിംഗ് സിൻ ബിക്കോസ് യു ആർ അഫ്രൈഡ് ഓഫ് ഗെറ്റിംഗ് കോട്ട്.
നിങ്ങൾ ഒരുപക്ഷെ പാപത്തെ വെറുക്കുന്നത് നിങ്ങൾ പിടിക്കപ്പെടുമെന്നുള്ളത് കൊണ്ടാണ്.
ഓർ യു മേ ബി അവോയ്ഡിംഗ് സിൻ ബിക്കോസ് യു തിങ്ക് യു കൻ ഗിവ് യുവർ ഡിസീസ് ഓർ യു കൻ ഗെറ്റ് പണിഷ്.
ഒരുപക്ഷെ നിങ്ങൾ ശിക്ഷിക്കപ്പെടുമെന്നുള്ളതുകൊണ്ടോ അത് കാരണമായിട്ട് നിങ്ങൾ ചില രോഗത്തിന് അടിമയാകുന്നുള്ളതുകൊണ്ടായിരിക്കും നിങ്ങൾ ചില പാപങ്ങൾ ചെയ്യാത്തത്. അത് നല്ല കാര്യമാണ്. എന്നാൽ ആ നിലവാരം കൊണ്ട് നിങ്ങൾ
സംതൃപ്തരാകരുത്.
അത് പഴയ
നിയമമാണ്.
പിടിക്കപ്പെടുമെന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ പാപത്തെ
അല്ലെങ്കിൽ
നിങ്ങൾ ശിക്ഷിക്കപ്പെടുമെന്നുള്ളത് കൊണ്ട് മാത്രം പാപം
ചെയ്യാതിരിക്കും.
ആ അവസ്ഥയിൽ നിന്നും ആ പുതിയ നിയമത്തിന്റെ നിലവാരത്തിലേക്ക് നിങ്ങളെ ഉയർത്തുവാൻ
തന്റെ
പരിശുദ്ധാത്മാവിനാൽ തന്റെ ആ ജീവൻ നിങ്ങളുടെ ഉള്ളിൽ ദൈവം
തന്നിരിക്കും.
ഒരു പഴകിയ ആഹാര പദാർത്ഥം തുപ്പുവാൻ നിങ്ങളെ ആ നാവിന് സാധിക്കുന്നത് പോലെ തന്നെ പാപത്തെ ആ വിധത്തിൽ വെറുക്കുവാൻ തക്ക വേണം ആ ജീവൻ നിങ്ങളെ
സഹായിക്കും.
നമ്മുടെ മനസാക്ഷിയെ ആ വിധത്തിൽ സുതാര്യമാക്കുവാൻ തക്കവണ്ണമാണ് ദൈവം
ആഗ്രഹിക്കുന്നത്.
ഞാൻ പാവമുള്ള ആ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അനേകരും സ്വയം സംതൃപ്തരായി
കഴിയുകയാണ്.
ആ പഴയ നിയമത്തിന്റെ നിലവാരം കൊണ്ട് നിങ്ങൾ എന്താണ് സന്തോഷമായിരിക്കുന്നത്? അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ?
നിങ്ങളുടെ
കുഞ്ഞുങ്ങളെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് വിടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങളുടെ കുഞ്ഞുങ്ങള് ഹൈസ്കൂൾ വിദ്യാഭ്യാസം 10th ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ അതുകൊണ്ട് മതിയെന്ന് പറയുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. അവര് അതിനപ്പുറമായിട്ട് കോളേജിൽ പോയി അതിൽ നല്ല നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം കരസ്ഥമാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങളുടെ ജീവിതം അങ്ങനെ തന്നെ
ആയിരിക്കും.
ഈ പഴയ നിയമത്തിന്റെ നിലവാരത്തിൽ ഞാൻ പിടിക്കപ്പെടുമെന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുമെന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഈ പാപം ചെയ്യുന്നില്ല എന്നുള്ള ആ നിലവാരത്തിൽ ഒരുപക്ഷെ എയ്ഡ്സ് പോലുള്ള രോഗം വരുമെന്നുള്ളത് കൊണ്ട് വ്യഭിചാര എന്ന പാപം ചെയ്യുവാൻ പലരും വിസമ്മതിക്കുന്നു. ആ വിധത്തിലല്ല ദൈവം പാപം പെറുക്കാനുള്ള ദൈവം നമ്മളെ
കാണിക്കാൻ പറയും
അല്ലെങ്കിൽ ഒരു ശിക്ഷ ലഭിക്കുമെന്നുള്ളത് കൊണ്ട് ആ നിലവാരത്തിലാണ് നാം
ജീവിക്കുന്നത്.
ഞാൻ മറ്റുള്ളവരുടെ മുമ്പാകെയുള്ള എന്റെ സാക്ഷ്യം നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ കോപിക്കയില്ല എന്ന് പറയുവാൻ. അത് നല്ലതാണ്. എന്നാൽ അത് അതും പഴയ നിയമത്തിന്റെ നിലവാരം. എന്നാൽ പുതിയ നിയമത്തിന്റെ നിലവാരം ഞാൻ കോപിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ അതിനെ വെറുക്കുന്നു. അതൊരു പാപമാണ്. വലിച്ച ആഹാരം മുപ്പിക്കളയുന്നത് പോലെയാണ്. വലിച്ച ആഹാരം നാം എത്ര നേരം വായിൽ
വെച്ചുകൊണ്ടിരിക്കും?
ഒരു ഒരു മിനിറ്റോളം അത് ആസ്വദിച്ചിട്ടാണോ നാം മുപ്പിക്കളയുന്നത്? ഈ പാപത്തെ നാം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്നതിന് മുമ്പ് എത്ര നേരം അതിനെ ആസ്വദിക്കാൻ നാം ആഗ്രഹിക്കുന്നു. അതിനെ നാം ഹൃദയം കൊണ്ട്
വെറുക്കും.
അതിനത് സ്വയമായി ചെയ്യുവാൻ കഴിയുകയില്ല.
അത്
ഒരു പന്നിയോട് ആ ചെളിയെ വെറുക്കുവാൻ പറയുന്നത് പോലെയാ. എങ്ങനെയാണ് ഒരു പന്നിക്ക് ചെളി വെറുക്കുവാൻ കഴിയുന്നത്? ഇഷ്ടമാണ്. ആ പന്നിക്ക് ആവശ്യമായിരിക്കുന്നത് ഒരു അത്ഭുതമാണ്. ദൈവം ആ പന്നിയുടെ ഉള്ളിൽ ഹൃദയത്തിൽ ഒരു പൂച്ചയുടെ ഹൃദയം
കൊടുക്കുക.
അതാണ് പുതിയ നിയമത്തിന്റെ
സുവിശേഷം. Real miracle takes place inside us, that God puts the life of Jesus inside us.
പരിശുദ്ധാത്മാവിലൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവൻ ദൈവം നമ്മുടെ ഹൃദയത്തിൽ തരുവാനാകും.
And that sets me free from the law.
അതാണ് ന്യായപ്രമാണത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം വരികയും.
Otherwise, you will strain and strain and strain and control your anger, then one day you
അല്ലെങ്കിൽ നാം വളരെ മസിൽ പിടിച്ച് വളരെ ബുദ്ധിമുട്ടി നമ്മുടെ കോപത്തെയൊക്കെ നിയന്ത്രിച്ച് ഒരു ഒരു സമയം വരുമ്പോൾ അത് നാം
പൊട്ടിപ്പുറപ്പെട്ടു. അതായത്
ശക്തരായ അനേകർ നമ്മുടെ വാതിന് പുറത്തു നിന്ന് തള്ളുമ്പോൾ നാം അതിനെ അടച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത് എത്ര നേരം നമുക്ക് ചെയ്യാൻ
പറ്റുമ്പോൾ
നാം ക്ഷീണിച്ചിട്ട് നാം കൈവിടി.
That is how some people are able to control their anger. They try to control it.
അങ്ങനെയാണ് സ്വയശക്തിയോട് അനേകരും തങ്ങളുടെ കോപങ്ങളെ ജയിക്കുവാൻ ശ്രമിക്കുന്നത്. എന്നാൽ അതിലും നല്ലൊരു മാർഗം
God gives us the life of Jesus.
ദൈവം യേശുവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിലുണ്ട്.
We cannot produce
it. അത് നമുക്ക് ഉത്പാദിപ്പിക്കാൻ കഴിയുകയില്ല.
The life of Jesus God has given us.
യേശുവിന്റെ ജീവൻ ദൈവം നമുക്ക് തരണം.
Pray Lord.
സമയം വരുമ്പോൾ അത് പൊട്ടി പുറപ്പെട്ടു.
Try and keep your door shut when not a strong man are pushing from the other side.
അതായത് ശക്തരായ അനേകർ നമ്മുടെ വാതിൽ പുറത്തുനിന്ന് തള്ളുമ്പോൾ നാം അതിനെ അടച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത്
പോലെ
എത്ര നേരം നമുക്ക് ചെയ്യാൻ
പറ്റും.
കഴിയുമ്പോൾ നാം ക്ഷീണിച്ചിട്ട് നാം കൈവിടി.
അങ്ങനെയാണ്
സ്വയശക്തി കൊണ്ട് അനേകർ തങ്ങളുടെ കോപങ്ങളെ ജയിക്കുവാൻ ശ്രമിക്കുന്നത്. എന്നാൽ അതിലും നല്ലൊരു മാർഗം
God gives us the life of Jesus.
ദൈവം യേശുവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിലുണ്ട്.
We cannot produce it.
അത് നമുക്ക് ഉത്പാദിപ്പിക്കാൻ കഴിയുകയില്ല.
The life of Jesus God has given us.
യേശുവിന്റെ ജീവൻ ദൈവം നമുക്ക് തരണം.
Pray Lord, give me your life.
നിന്നെ പ്രാർത്ഥിക്കാനുള്ള ദൈവമേ നിന്റെ ആ ജീവനെന്റെ ഉള്ളിൽ
തരണം. The Holy Spirit.
നിന്റെ പരിശുദ്ധാത്മാവ്
everything you need.
നീ വെറുക്കുന്നത് എല്ലാം വെറുക്കുവാൻ എന്നെ സഹായിക്കുന്ന അതിന്റെ പരിശുദ്ധാത്മാവിനാൽ ആ ജീവൻ എന്നിൽ
തരണം.
നീ സ്നേഹിക്കുന്നവരെ എല്ലാം സ്നേഹിക്കുവാൻ എന്നെ സഹായിക്കുന്ന ആ പരിശുദ്ധാത്മാവിനെ എനിക്ക്
തരണം.
നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒരു പ്രാർത്ഥന നിങ്ങളിൽ എത്ര പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് ഇങ്ങനെ ഒരു വാക്യമുണ്ട്, നിങ്ങൾ ചോദിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല.
You say, why doesn't God give it to me even without asking?
എന്നാൽ നിങ്ങൾ ഒരു പക്ഷേ ചോദിക്കുമായിരിക്കും, ചോദിക്കാതെ എന്തുകൊണ്ട് ദൈവത്തിന് തന്നുകൂടാ?
I'll tell you why.
ഞാൻ പറയാം എന്തുകൊണ്ടാണ്.
Because God does not give us anything till we have learned to value it.
കാരണം നാം അതിന്റെ വില മനസ്സിലാക്കുന്നത് വരെ ഒന്നും നമുക്ക് തരുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കില്ല.
Is $100 note good thing?
ഒരു ഡോളറിന്റെ നോട്ട് കറൻസി അത് നല്ല കാര്യമാണോ? അത് വളരെ പ്രയോജനമുള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമുള്ള പലതും വാങ്ങിക്കാൻ പറ്റും.
Will you give that good thing into the hand of a 2-year-old child?
ആ $100 നോട്ട് 2 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് കൊടുക്കുമോ?
Or a 3-year-old child?
അല്ലെ ഒരു 3 വയസ്സുള്ള കുഞ്ഞിന്റെ കയ്യിൽ കൊടുക്കുമോ? എന്തുകൊണ്ടാണ് നിങ്ങൾ അത്
കൊടുക്കാം?
ഒരു 5 വയസ്സുള്ള കുഞ്ഞിന്റെ കയ്യിൽ ഒരു $100 നോട്ട് നിങ്ങൾ എന്താണ് കൊടുക്കാം?
8-year-old.
ഒരു 8 വയസ്സ് പ്രായമുള്ള കുഞ്ഞിന്റെ കയ്യിൽ
കൊടുക്കും.
നല്ല കാര്യമാണെങ്കിൽ തന്നെ
you love your children.
നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ
you love them very much.
നിങ്ങൾ അവരെ വളരെ നന്നായി സ്നേഹിക്കുന്നു.
And yet you don't give them this good thing.
എന്നിട്ടും ഈ നല്ല കാര്യം നിങ്ങൾ എന്താണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാത്തത്?
കാരണം they don't know how to value.
കാരണം അവർക്ക് അതിന്റെ വില മനസ്സിലാകുകയും
even though you love them very much they don't know how to value $100 note.
നിങ്ങൾ അവരെ നന്നായി സ്നേഹിക്കുന്നെങ്കിലും ഒരു $100 നോട്ടിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കുവാനുള്ള പ്രായമാകാതെ.
Exactly the reason why God does not give the Holy Spirit in the life of Jesus to many.
അതേ കാരണം തന്നെയാണ് അനേകർക്കും പരിശുദ്ധാത്മാവിനെ ദൈവം നൽകാത്തതിന് കാരണം.
And the life of Jesus,
യേശുവിന്റെ ജീവൻ,
they don't value it.
അതിന് അനേകരും അതിന് കൊടുക്കേണ്ട വില കൊടുക്കുന്നു.
You don't give the $100 note.
നിങ്ങളുടെ കുഞ്ഞിന്റെ കയ്യിലെ $100 നോട്ട് നിങ്ങൾക്ക് കൊടുക്കുവാൻ കഴിയാത്തത് പോലെയാ. കാരണമാണ് നിങ്ങളുടെ 25 വയസ്സ് പ്രായമുള്ള പോലെ ബിസിനസ്സിൽ നിങ്ങളെ സഹായിക്കുന്നെങ്കിൽ ഒരു നോട്ട് മാത്രമല്ല അനേക $100 നോട്ടിലും നിങ്ങൾ അവരുടെ കയ്യിൽ
കൊടുക്കും.
ഇതേ പുത്രൻ തന്നെയാണ്. അവന് 8 വയസ്സ് പ്രായമുള്ള പോലെ നിങ്ങൾ അവന് കൊടുത്തിരുന്നില്ല. അതാണ് ഇപ്പോൾ അവൻ 25 വയസ്സ് പ്രായമുണ്ട്, നിങ്ങളുടെ ബിസിനസ്സിൽ അവൻ നിങ്ങൾ സഹായിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ വ്യത്യാസം വന്നത്? ഇപ്പോൾ അവന് അതിന്റെ വില മനസ്സിലാക്കുവാൻ തുടങ്ങി, അതുകൊണ്ടാണ് നിങ്ങൾ കൊടുത്തത്. ബുദ്ധിയുള്ള പിതാവ് അങ്ങനെയാണ്
ചെയ്യുന്നത്.
അതിന്റെ വില മനസ്സിലാകാതിരിക്കുമ്പോൾ തന്നെ മഠേരായ പിതാക്കന്മാർ ഒരു പക്ഷേ കുഞ്ഞുങ്ങൾക്ക് അത് കൊടുത്തേ.
Now you know why God does not give the Holy Spirit to anybody who just asks.
ചോദിക്കുന്ന ആർക്കും എന്തുകൊണ്ടാണ് ദൈവം തന്നെ പരിശുദ്ധാത്മാവിനെ കൊടുക്കാത്ത എന്നാണ് നിങ്ങൾക്ക് മനസ്സിലായി. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ദാഹിക്കണം, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ. നിങ്ങൾ ചോദിക്കണമെന്നല്ല, ദാഹിക്കണം.
A lot of people ask.
അനേകരും ചോദിക്കുന്നുണ്ടെന്ന്, അനേകർക്കും ദാഹമില്ല.
Why does God want us to thirst?
എന്തുകൊണ്ടാണ് നാം ദാഹിക്കണമെന്ന് ദൈവം പറയുന്നത്?
കാര്യം
അതിന്റെ വില നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയുവാൻ വേണ്ടിയാണ്.
The Holy Spirit is the greatest gift God can ever give a human being.
ഒരു മനുഷ്യന് ദൈവം കൊടുക്കാവുന്നത് ഏറ്റവും വലിയ സമ്മാനമാണ് മനുഷ്യ സാൽമാനം.
God will give you a gift of $1 million.
ഒരു പക്ഷേ ഒരു 10 ലക്ഷം ഡോളറിന്റെ ഒരു സമ്മാനം നിങ്ങൾക്ക് ദൈവം
തരുന്നുണ്ട്.
നിങ്ങൾ വിചാരിക്കൂ എത്ര മനോഹരമായ ഒരു ദാനമാണ്.
That is nothing compared to the gift of the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ ദാനവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അത് ഒന്നും തന്നെയില്ല.
നിങ്ങളുടെ
നിങ്ങളുടെ എത്ര പേര് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇത് ഏറ്റെടുത്ത് മനസ്സിലാക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് ഒരു $10 ലക്ഷം ലഭിക്കുന്നതിനേക്കാൾ ഒക്കെ എത്രയോ അതിമഹത്തായ
കാര്യമാണ്.
എനിക്കറിയാം നിങ്ങളെല്ലാം നല്ല ഉത്തരം തന്നെ പറയും. എനിക്കറിയാം ആ പരിശുദ്ധാത്മാവാണ് ഏറ്റവും വലിയ ദാനം. ചോദിക്കട്ടെ നിങ്ങൾ ആത്മാർത്ഥമായി ചിന്തിച്ചാൽ ആ പരിശുദ്ധാത്മാവിനെ ഈ $10 ലക്ഷം അധികമായിട്ട് നിങ്ങൾ കൊടുക്കുമോ? അങ്ങനെയെങ്കിൽ ഈ ഒരു ചോദ്യം നിങ്ങളോട് തന്നെ
ചോദിക്കും.
എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കാറുള്ളത്? മുക്കാലും വിശ്വാസികൾ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്.
ലോർഡ് I've got this sickness.
എനിക്ക് ഈ രോഗമുണ്ട്.
And I've got this other problem.
എനിക്ക് ഈ പ്രശ്നങ്ങളുണ്ട്.
എനിക്കൊരു
മിത്രന് ആവശ്യമുണ്ട്. എനിക്കൊരു ജോലിയുടെ ആവശ്യമുണ്ട്.
I am planning to the house.
ഞാനൊരു ഭവനം പണിയുവാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് സാമ്പത്തിക സഹായം വേണം.
എനിക്ക് good college for my students.
എന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല കോളേജ് ആഗ്രഹിക്കൊക്കെ ലഭിക്കണം.
ഇതൊക്കെ
നല്ല കാര്യങ്ങളാണ്. നിങ്ങൾക്ക് തീർച്ചയായും ഈ കാര്യങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്റെ കുടുംബത്തിനും എന്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള ഞാനും
പ്രാർത്ഥിക്കാറുണ്ട്.
അതിനകത്ത് ഒരു തെറ്റുമില്ല. ഞാൻ പറയുന്നത്
ഇതാണ്.
എന്നാൽ ഇതിനേക്കാൾ അധികമായിട്ട് 100 മടങ്ങ് ഞാൻ കൂടുതൽ പ്രാർത്ഥിച്ചിട്ടുള്ളത് പരിശുദ്ധാത്മാവിനാൽ
നിറയപ്പെടുവാനാണ്.
അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ?
I never fasted and prayed to get college admission.
എന്റെ കുഞ്ഞുങ്ങൾക്ക് കോളേജ് അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. ഒരിക്കൽ പോലും എന്നാൽ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാനുള്ള ഒരു ശാരീരികമായ സൗഖ്യത്തിന് വേണ്ടി ഒരിക്കലും ഞാൻ ഉപവസിച്ച്
പ്രാർത്ഥിച്ചിട്ടില്ല.
പരിശുദ്ധാത്മാവിന് നിറവ് പ്രാപിക്കാൻ വേണ്ടി ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്.
When God sees that you value that, He'll give this to you.
ദൈവം നിങ്ങൾ അതിനെ വാസ്തവമായും പരിശുദ്ധാത്മാവിന് വില കൽപ്പിക്കുന്നു എന്ന് കണ്ടാൽ ദൈവം തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രായം എത്രയാണെന്നുള്ള അതൊരു തടസ്സമല്ല.
14-15 year old children filled with the Holy Spirit.
പ്രായമുള്ള കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നത് ഞാൻ
കണ്ടിട്ടുണ്ട്.
എന്നാൽ 60 വയസ്സ് പ്രായമുള്ളവർ ഇപ്പോഴും അതിനുവേണ്ടി കാത്തിരിക്കുന്നു. എന്നാൽ ഒന്നും സംഭവിക്കുന്നില്ല. പ്രായത്തിനെ കുറിച്ച് ദൈവത്തിന് പ്രത്യേക ബഹുമാനങ്ങളൊന്നുമില്ല. ദൈവം നോക്കുന്നത് ദാഹിക്കുന്നവരാരുണ്ട്
എന്നാണ്.
നിങ്ങൾ ഇന്ന് വീണ്ടും ജനിക്കപ്പെട്ടവരാണെന്നോ 30 വർഷം മുമ്പ് വീണ്ടും ജനിക്കപ്പെട്ടവരാണെന്നോ ഒന്നും നിങ്ങൾ വാസ്തവമായും ദാഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം
തീർച്ചയായും
നിങ്ങൾ പറയുക, ദൈവമേ ഞാൻ എന്റെ ഈ പരാജയപ്പെട്ട ക്രിസ്ത്യൻ ജീവിതത്തിൽ ഞാൻ
മടുത്തിരിക്കുന്നു.
ഒരു വിജയകരമായ ജീവിതം എനിക്ക് വേണം. തീർച്ചയായും ദൈവം നിങ്ങളോട് ഇടപെടും.
You know, God gathers such people together to build the church.
അങ്ങനെയുള്ളവരെ ഒരുമിച്ച് കൂട്ടിയാണ് കർത്താവ് തന്റെ സഭ പണിയുന്നത്.
Unfortunately, in our churches, we've got a mixed multitude of people.
നിർഭാഗ്യവശാൽ ഇന്നത്തെ സഭ നാം വ്യത്യസ്ത സ്വഭാവമുള്ള ആൾക്കാരെ കൊണ്ട് നിറഞ്ഞതാണ്.
The people who are coming together in many of our churches, their biggest desire is not to be filled with the Holy Spirit.
സഭയിൽ കടന്നുവന്ന അനേകരുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ഒരിക്കലും ആത്മാവിൽ നിറയപ്പെടണമെന്നുള്ളതല്ല.
Some people's biggest desire is to build a house.
അനേകരുടെയും ഏറ്റവും വലിയ ആഗ്രഹവും ഇന്ത്യയിൽ ഒരു വലിയ വീട്
പണിയണമെന്നാണ്.
അതിനകത്ത് ഒരു തെറ്റുമില്ല. എന്നാൽ അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമെങ്കിൽ അത് മുഴുവനും
തെറ്റാം.
നിങ്ങളുടെ പ്രയോറിറ്റിയിൽ അത് ഏറ്റവും കാണുന്ന
ഘട്ടമുള്ളതായിരിക്കും.
ഏറ്റവും മൂലമുള്ളതായിരിക്കും.
You tell me, supposing tonight, in a dream, Jesus appeared to you.
ഇങ്ങനെ ചിന്തിക്കുക, ഒരുപക്ഷെ ഇന്ന് സ്വപ്നത്തിൽ ഇന്ന് രാത്രി സ്വപ്നത്തിൽ കർത്താവ് നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടതിരിക്കട്ടെ.
And says to you,
ഇങ്ങനെ നിങ്ങളോട് പറയുന്നതിരിക്കട്ടെ,
give me a quick answer.
എനിക്ക് പെട്ടെന്ന് ഉത്തരം തരിക.
I will grant you any one request you ask.
ഞാൻ നിങ്ങൾക്ക് നീ ചോദിക്കുന്ന ഏതെങ്കിലും ഒരു
one request
വരം ഞാൻ നിങ്ങൾക്ക് തരാം.
Anything you ask, one thing.
നീ ചോദിക്കുന്ന ഒരു കാര്യം ഞാൻ തരാം.
Tell me what you want.
നിങ്ങൾക്ക് ആഗ്രഹമുള്ള എന്താണെന്ന് ചോദിക്കുക.
What will you say?
നിങ്ങൾ എന്തായിരിക്കും ചോദിക്കുന്നത്?
I know what I'll
say. എന്താണ് ചോദിക്കേണ്ടതെന്ന് എനിക്കറിയാം. നിന്റെ ആത്മാവിനാരെ നിറയ്ക്കണമേ എന്നായിരിക്കും ഞാൻ
ചോദിക്കുന്നത്.
അങ്ങനെ പറയുവാൻ നിങ്ങൾക്ക് കഴിയുമോ?
Or have you got some other thing that you have been praying for, praying for, praying for, praying for, praying for, which is number one in your mind?
നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും ഒന്നാമത്തെ പ്രാധാന്യത്തിൽ നിൽക്കുന്ന മറ്റെന്തെങ്കിലും വിഷയം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കാം.
Good thing. I don't believe any of you are going to pray for that.
നല്ല കാര്യങ്ങളാണ്. നിങ്ങൾ ആരും തന്നെ മോശമായ ഒന്നിനു വേണ്ടി പ്രാർത്ഥിക്കില്ല എന്ന് എനിക്കറിയാം.
Lord, I want a job.
കർത്താവേ, എനിക്കൊരു നല്ല
ഭാര്യ,
എനിക്ക് ഒരു നല്ല ഭാര്യ വേണം.
അതിനൊരു തെറ്റുമില്ല.
എന്നാൽ അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മുഖ്യ ആഗ്രഹമെങ്കിൽ അതിൽ
അതിൽ
തെറ്റുണ്ട്.
And that is the main reason why many believers are never filled with the Holy Spirit, even though they pray 100 prayers for that.
ഇങ്ങനെയുള്ള കാരണം കൊണ്ടാണ് 100 പ്രാവശ്യം പ്രാർത്ഥിച്ചാലും അനേകരും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയപ്പെടാതെ.
That request for the Holy Spirit must find its way to the top of the pile in your heart.
നിങ്ങളുടെ ആ റിക്വസ്റ്റ് പൈലിന്റെ ഏറ്റവും മേല പരിശുദ്ധാത്മാവ് നിറയപ്പെടുന്നതിൽ ആഗ്രഹം എത്തുന്നുവെങ്കിൽ,
when it comes there,
അത് അവിടെ എത്തുമ്പോൾ
നിങ്ങൾക്ക്
ഉത്തരം ലഭിക്കുവാനില്ല.
For some people it takes 20 years to come up to the top.
ചിലർക്ക് ആ വിധത്തിൽ ആ പ്രയോറിറ്റി ഏറ്റവും മുകളിൽ കൊണ്ടുവരാൻ 20 വർഷത്തെ സമയം എടുക്കും.
Something will take 20 minutes.
ചിലർക്ക് ഒരു 20 മിനിറ്റ് മതി.
And that is why different Christians have different experiences.
അതുകൊണ്ടാണ് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ വിവിധ ക്രിസ്ത്യാനികൾക്കും ഈ മേഖലകളിലുള്ളത്.
So you see, when you have a church with all types of people with all types of different desires in their heart,
ഇങ്ങനെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങളുള്ള വിവിധ നിരത്തിലുള്ള ആൾക്കാരുമായി കൊണ്ട് നിറഞ്ഞ ഒരു
സമയമാകും.
എല്ലാവരും വീണ്ടും ജനിക്കപ്പെട്ടവരാണ്.
You can't build a strong church with such people.
എന്നാൽ ഇങ്ങനെയുള്ളവരെ കൊണ്ട് ഒരു ശക്തമായ സഭ പണിയുവാൻ
കഴിയുകയും
അവർ നല്ല ആൾക്കാരാണ്. നിങ്ങൾ പറയുന്നതെല്ലാം സമ്മതിക്കുന്നവരാണ്.
എന്നാൽ
അവർക്ക് കർത്താവിനെ കുറിച്ചുള്ള ഒരു തീവ്രമായ ഒരു ആഗ്രഹം.
The real church is filled with people of any age who have a passionate desire for Jesus Christ.
ജീവിതത്തിനു വേണ്ടിയുള്ള ഒരു തീവ്രമായ ആഗ്രഹമുള്ളവരെ കൊണ്ടാണ് ഒരു യഥാർത്ഥമായ
സമൂഹം.
അങ്ങനെയുള്ള ആ ഒരു എരിവ് ഒരിക്കലും അവരുടെ ഹൃദയത്തിൽ
നശിച്ചുപോകുകയും
അങ്ങനെയുള്ള 10 പേരെ കിട്ടിയാൽ വളരെ ശക്തമായ ഒരു സമൂഹം പണിയുവാൻ കർത്താവിന്
കഴിയും.
അങ്ങനെ ഒരു 3 പേരെ കിട്ടിയാൽ
and don't have a passionate desire for Christ.
അങ്ങനെ 10 പേരെ മറ്റ് അനേകം പേരെ കൂടി വന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് ആ എരിവും തീവ്രതയുമുള്ള 10 പേരെ. അതുകൊണ്ടാണ് കർത്താവിന്റെ ശരീരഭാഗത്തും സഭ പല സ്ഥലങ്ങളിലും നമുക്ക് വേണ്ടതുപോലെ പണിയുവാൻ
സാധിക്കാം.
ഇപ്പോൾ വ്യക്തികളായിട്ടല്ല ദൈവം അനേകരെ വിളിക്കുന്നത്, ഒരു
ശരീരമായിട്ടാണ്.
വ്യക്തിപരമായിട്ട് വിളിച്ചിട്ട് അവരെ ഒരു ശരീരമാക്കി
തീർക്കാം.
നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെ പോലെ
കർത്താവ്
തലയായിട്ടും.
And my relationship with other brothers in the body must be just like the fingers and hands and all that.
നമ്മുടെ കർത്താവിന്റെ ശരീരമാകുന്ന സഭയിലെ നമ്മുടെ ബന്ധം നമ്മുടെ കൈകളെ പോലെയും കാല് വിരലുകളെ പോലെയും ഒക്കെയാണ്.
Is that how you are related to other people in the church here?
അങ്ങനെയാണോ നിങ്ങൾ സഭയിലുള്ള മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്?
Are you related like the fingers are to the body?
വിരലുകൾ ആ കൈയോടും ശരീരത്തോടും ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെയാണോ സഭയിലുള്ള മറ്റംഗങ്ങളുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നത് പരസ്പരം?
You know, some people come to the church and they're happy, everybody is nice to them, they come there, wrong word is spoken, they get offended and leave.
അനേകരും സഭയിൽ വരുന്നത് എല്ലാവരുമായിട്ടും സന്തോഷത്തിലൊക്കെ ആകുന്നു. എന്തെങ്കിലും ശക്തമായ ആലോചന കേൾക്കുമ്പോൾ അവര് അതിലെ വിഷമിച്ച് പിന്മാറി പോകുന്നു. നിങ്ങൾ അവരെ വീണ്ടും ഉത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അവരെ വീണ്ടും
അല്ലെങ്കിൽ
അവര് പിന്മാറിപ്പോകും.
Like these, you know, some people when their hand is broken, they get a wooden hand.
Chalade kai odhiye ipole maran konda kai vandu kanagille
and the fiberglass
hand. Fiberglass ondu plastic ingonde krithrimamayittulla karam undaaki vekkunnu kanagille.
How does it make it look just like the human hand?
Ipole adu original aayittu manushyante kai pole thanne ullu vidhathil avaru undaakkunnu.
It looks like a human hand.
Avaru manushyante yathaarthamaya kai pole thanne avaru undaakkunnu.
It's not really
that. Ennal adu yathaarthamaya kai alla.
എല്ലാ ദിവസവും
നിങ്ങൾ സ്കൂട്ടർ ഉപയോഗിച്ചതിന്റെ രണ്ട് ബോട്ടുകളൊക്കെ കുറുക്കിയെങ്കിലേ അത് അവിടെ നിൽക്കത്തുള്ളൂ. സഭയിലും അങ്ങനെയുള്ള അനേക
വിശ്വാസികളുണ്ട്.
സ്കൂട്ടർ ഉപയോഗിച്ച് അവരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുറുക്കിക്കൊണ്ടിരുന്നെങ്കിൽ മാത്രമേ ആ സഭയിൽ
നിലനിൽക്കുകയുള്ളൂ,
അല്ലെങ്കിൽ അവരപ്രതിഷ്ഠമാകും. നിസ്സാര കാര്യത്തിന് അവരെ offended ആയിട്ട് പോകും.
That's not the body of Christ.
കർത്താവിന്റെ ശരീരം അങ്ങനെയാണ്.
What type of member are you?
എങ്ങനെയുള്ള ഒരു അവയവമാണ് നിങ്ങൾ?
What type of member are you in this church? Are you the screwdriver type that needs to be tightened every week?
ഈ സഭയിൽ ഏത് വിധത്തിലുള്ള ഒരു മെമ്പർ ആണ് നിങ്ങൾ? ഒരു അവയവമാണ് നിങ്ങൾ? ഈ സ്ക്രൂഡ്രൈവർ വെച്ച് ഇടയ്ക്കിടയ്ക്ക് മുറുകിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ?
കുറെ
കഴിയുമ്പോൾ നിങ്ങൾ ലൂസ് ആയി പോകും.
അത്
ഒരു യഥാർത്ഥമായ കർത്താവിന്റെ
എന്റെ
ശരീരത്തെ ഒരു പ്രത്യേകിച്ചൊന്നും ആയുധം ഒന്നും ഉപയോഗിക്കാതെ തന്നെ അത്
ശരീരമായി
അത് സ്ഥിരമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നതാ.
ബിക്കോസ് എവ്രി മെമ്പർ ഇൻ ദിസ് ബോഡി ഈസ് 100% കമ്മിറ്റഡ് ടു ദി ഹെഡ്.
ഈ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും 100% ഈ തലയുമായിട്ട്
ബന്ധപ്പെട്ടിരിക്കുക.
അങ്ങനെയുള്ളവരെയാണ് കർത്താവ് ആ സഭയുടെ ശരീരമായിട്ട് ഒരുക്കി. ഒരു
ശരീരമാണ്,
മറ്റുള്ളതൊക്കെ ഈ കൃത്രിമമായിട്ടുള്ള അവയവങ്ങൾ വെക്കുന്നത് പോലെയാണ്.
അവര്
യഥാർത്ഥമായിട്ടും ആ ശരീരത്തിന്റെ അവയവം. ഉദാഹരണത്തിന് ഈ
ഷർട്ട്,
ഇത് എന്റെ ശരീരത്തിന്റെ ഒരു അവയവമല്ല.
അതിനൊക്കറിയാമോ? Touching my body very closely, not a member of my
body. ശരീരമായിട്ട് വളരെ ചേർന്നിരിക്കുന്നെങ്കിലും ഇത് എന്റെ ശരീരത്തിന്റെ ഒരു അവയവമല്ല. ചില വിശ്വാസികളിൽ കത്ത്
പോലെയാണ്.
അവരെ നിങ്ങൾക്ക് എല്ലാം കടന്നു വരും, എന്നാൽ യഥാർത്ഥമായിട്ടും ഈ സഭയുടെ ഒരു
അംഗമല്ല.
ഞാൻ ഒരു ദിവസം ഈ ചട്ട മാറുന്നതുപോലെ അവരും ഇവിടെ നിന്ന് പുറത്തു
പോകും.
ഒരുമിച്ച് ബന്ധപ്പെട്ടിരിക്കുന്ന അവയവങ്ങളെ ഒരുക്കി ഒരു ശരീരമാക്കുകയാണ്
കർത്താവ്.
അങ്ങനെയുള്ള ഒരു ശരീരത്തിന്റെ ഭാഗമാണ്
നമ്മളായിരിക്കേണ്ടത്.
അങ്ങനെയാണ് നാം
ശക്തരായിട്ട്
സ്വയമായിട്ട് കർത്താവിന്റെ ഒരു പഴയ നിയമത്തിൽ നിങ്ങൾക്ക് അത്
സാധിക്കുമായിരുന്നു.
പഴയ രൂപത്തിൽ നിന്നും എപ്പോഴും ദൈവം ഓരോ വ്യക്തികളെയാണ് വിളിച്ചിട്ടുള്ളത്. ഹാനോക്കിനെ വിളിച്ചു, നോഹായെ വിളിച്ചു, ഏബ്രഹാമിനെ വിളിച്ചു, യാക്കോബിനെ വിളിച്ചു, ജോസേഫിനെ വിളിച്ചു, മോശയെ വിളിച്ചു, യോശുവയെ വിളിച്ചു, എലിജായെ വിളിച്ചു, എലിശായെ
വിളിച്ചു,
ഓരോ പ്രവാചകന്മാരെ ഓരോരുത്തരായിട്ടാണ് വിളിച്ചത്. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല നിങ്ങൾ കാണുന്നത്. എപ്പോഴും കർത്താവിന്റെ ശിഷ്യന്മാരെ ഈരണ്ട്
ഈരണ്ടായിട്ടാണ്
കാണുന്നു. പത്രോസും യോഗക്കാരും ഒരുമിച്ച് പോകുന്നു.
പൗലോസും
പത്രവാസം ഒരുമിച്ച് പോകുന്നു. പൗലോസും ശീലാസും തിമോത്തിയോസും ഒന്നിച്ചു പോകുന്നു. പുതിയ നിയമത്തിലെ ഏക വ്യക്തികളായിട്ട് എന്താണ് നിങ്ങൾ കാണാത്തത്? എന്താണ് പഴയ നിയമത്തിൽ അങ്ങനെ കാണുന്നത്? എന്താണ് ഞാൻ പറയട്ടെ? പഴയ നിയമത്തിൽ കർത്താവിന്റെ ശരീരമാകുന്ന
സഭയില്ലായിരുന്നു.
എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് കർത്താവിന്റെ ശരീരമാണ്. നിങ്ങൾക്ക് സ്വയമായിട്ടുള്ള ക്രിസ്ത്യൻ ജീവിതം ചെയ്ത് വല്ലപ്പോഴും മീറ്റിംഗിൽ കടന്നു വരുവാൻ
സാധിക്കും.
നിങ്ങൾ സമർപ്പണമുള്ളവരായിരിക്കണം, അന്യോന്യം
സമർപ്പിക്കപ്പെട്ടവരായിരിക്കണം.
എപ്പോഴും സന്ദർശകരെ ആഗ്രഹിക്കുന്നത് നല്ലതാണ്, ആർക്കും
കടന്നുവരാം.
എന്നാൽ ശരീരത്തിന്റെ ഒരു അവയവവും ഒരു സന്ദർശകനും തമ്മിൽ
വ്യത്യാസമുണ്ട്.
സഭ ഒരു കുടുംബം പോലെയാണ്.
കുടുംബത്തിൽ
ചില ആൾക്കാര് എന്നും ആ കുടുംബത്തിന്റെ ഭാഗമായിട്ടുള്ളവരും.
And when God finds some people like that who are committed to Him and to each other, You have a plan for our lives.
Please fulfill
that plan.
ഇതേ ആതിഥം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റുന്നത്.
Here in this day, I pray in Jesus' name that you will fill the body of Christ.
ഇവിടെ ഈ സ്ഥാനത്ത് കർത്താവിന്റെ ശരീരമാകുന്ന സഭയെ നീ പണിയും.
Not just another group with some things.
ഇവിടെ മറ്റൊരു ഗ്രൂപ്പ് പണിയുവാനല്ല.
Lord, the body.
കർത്താവേ, കർത്താവിന്റെ ശരീരമാകുന്ന സഭ പണിയുവാനാണ്.
Members are inwardly, intimately linked to one another.
ആന്തരികമായിട്ടും അന്യോന്യവും ബന്ധപ്പെട്ട അവയവങ്ങളായിട്ട് ഓരോരുത്തരും പറയുന്നത്.